പേജ് 84. ദാനവിരുടം. ദാനവർ കൂട്ടത്തോടെ ഒഴിഞ്ഞുപോകുന്നു. കുട്ടികളെ ഒക്കത്തെടുത്ത പെണ്ണുങ്ങളും വൃദ്ധരെ മുതുകിലേറ്റി ആണുങ്ങളും പുറപ്പെട്ടു. പ്രവാരൻ എന്നു പേരുള്ള ചെറുപ്പക്കാർ മാത്രം ഇടംതടിച്ചു നിന്നു. നമ്മൾ എന്തിനു പോകണം? അയാൾ അവരെ തടഞ്ഞു നിർത്തി. മാറി നിൽക്കു പ്രവാര, നിനക്ക് തണ്ടും തടിയുമുണ്ട്, പക്ഷെ ബുദ്ധിയില്ല. ദാനവ മൂപ്പന്മാർ പറഞ്ഞു, ഇത്രയധികം വെള്ളമുള്ള ഈ സ്ഥലം വിട്ടുകൊടുത്ത് ഓടിപ്പോകുന്നവർക്കാണ് ബുദ്ധിയില്ലാത്തത്. പേടിത്തൂയികൾ, ഈ ഗുഹകൾ പോലെ സുരക്ഷിതമായ സ്ഥലം നിങ്ങൾക്കിനി ഇവിടുന്ന് കിട്ടാനാണ്. വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഇത്രയും കുറഞ്ഞ ഒരു മലയടിവാരം എവിടെയിരിക്കുന്നു? ആക്രമണം പേടിച്ചല്ലേ ഈ ഓട്ടം? നെഞ്ചുവിരിച്ചുന്നത് നേരിടാൻ ചങ്കൂറ്റം വേണം. നിങ്ങൾക്കാർക്കും അതില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളാം. ആക്രമണമാണത്രേ, അതും പഴം മാത്രം തിന്ന് ജീവിക്കുന്ന കിഷ്കിന്ധക്കാരിൽ നിന്ന്. ഞാൻ കാട്ടിത്തരാം എന്നെ ഒറ്റയൊരുത്തിനെ മാത്രം കണ്ട് പേടിച്ചു വിറച്ച് കിഷ്കിന്ധക്കാർ ഓടുന്ന ഓട്ടം, അത് കാണാനെങ്കിലും നിങ്ങൾ ഇവിടെ നിൽക്കണം. കിഷ്കിന്ധം, കഷ്ടം. ഉണ്ടായിരുന്നു ഒരുത്തൻ, കനപ്പെട്ടവൻ, വാലി. അവൻ പോയില്ലേ? വാലിയില്ലാത്ത കിഷ്കിന്ധം വെറും മൺപുറ്റ്. ആർക്കും പുറകാലി കൊണ്ട് തട്ടിക്കളയാം. അവരെ പേടിച്ച് ദാനവന്മാർ ഓടിക്കറയുക എന്ന് വെച്ചാലോ നാണക്കേട്. കിഷ്കിന്ധക്കാരെ ആർക്കാടാ പേടി? ദാനവ മൂപ്പൻ ദുർജയൻ ദേഷ്യപ്പെട്ടു. വാലിയെ കൊന്ന അന്നേ കിഷ്കിന്ധത്തിന്റെ മീതെ മഞ്ഞു കണ്ടവനാ ഞാൻ. അവിടെ സൂര്യനസ്തമിച്ചു എന്ന് എനിക്കറിയാം. അവരെയല്ല, അവരിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സഖ്യത്തെയാണ് എനിക്ക് പേടി. രാക്ഷസരെയും ദാനവരെയും അസുരന്മാരെയും ജന്മശത്രുക്കളാക്കി പ്രഖ്യാപിച്ചിട്ടുള്ള അയോധ്യ രാജാക്കന്മാരുമായിട്ടാണ് അവർക്കിപ്പോൾ സഖ്യം. അയോധ്യ ആയുധപ്പുരകളുടെ നാടാണ്. അവിടുത്തെ ഓരോ മനുഷ്യനും സഞ്ചരിക്കുന്ന ആയുധപ്പുരയാണ്. അവർക്ക് നേരം പുലരുന്നത് അമ്പും വില്ലും എടുക്കാനാണ്. അവരുടെ ആയുധങ്ങളുടെ പ്രഹരശേഷി അളന്നവരാരുമില്ല. അവരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. നിനക്കറിയാമല്ലോ വെള്ളമുള്ള ഇടങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന്. അവര് കടന്നു വരുന്നു, ഭൂമിയിൽ അമ്പെയ്ത് അതിർത്തി അടയാളപ്പെടുത്തുന്നു. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടുകൊള്ളാൻ പറയുന്നു. എതിർത്ത് നിന്നപ്പോഴൊക്കെ കാറ്റടിച്ച് പഴം കൊഴിയും പോലെ നമ്മുടെ ആൾക്കാർ കൊഴിഞ്ഞു വീണിട്ടുണ്ട്. ചെറുപ്പത്തിന് തള്ളിച്ചുകൊണ്ട് നിനക്ക് തോന്നും നെഞ്ചുവിരിച്ചു ചെല്ലാമെന്ന്. അയോധ്യ വീരന്മാരുടെ അമ്പുകളേറ്റ് മഴപ്പാട്ടുകളെ പോലെ ചത്തുവീഴാൻ മാത്രം ആൾബലമൊന്നും ദാനവർക്കില്ല. ഉള്ളവരെയെല്ലാം കൊണ്ട് ഓടി രക്ഷപ്പെടുക തന്നെയാണ് വേണ്ടതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കിഷ്കിന്ധക്കാരെയല്ല നമുക്ക് പേടി, കിഷ്കിന്ധത്തിന്റെ കൈകൊണ്ടുള്ള അയോധ്യയുടെ പ്രഹരത്തെയാണ്. അസംബദ്ധം പ്രവാരൻ മുറുമുറുത്തു, മാറി നിക്കടാത്തേക്ക. ദാനവ സ്ത്രീകൾ പ്രവാരന്റെ കാലുകൾക്കിടയിലൂടെ നൂഴ്ന്നു കടന്നു. നിനക്കൊക്കെ നെഞ്ചും വീഴ്ച കവച്ചു നിന്നാ മതി, ഞങ്ങളുടെ മലയമ്മ തൂങ്ങിക്കിടക്കുന്ന പൈതങ്ങളെ ആര് രക്ഷിക്കും? ദാനവ സ്ത്രീകൾ ക്ഷുഭിതരായിരുന്നു. ഓരോ ആക്രമണവും ഉണ്ടാകുമ്പോഴും എടുത്തെറിഞ്ഞിട്ടും മരത്തിനടിച്ചിട്ടും കഴുത്ത് ഞെക്കിയിട്ടും ഗർഭം പിളർന്നിട്ടും എത്രയെത്ര എണ്ണത്തിനെയാണ് കുരുതി കഴിച്ചത്. നിലവിളിച്ചുകൊണ്ട് ചിതറിയോടുന്ന കുഞ്ഞുങ്ങളെ വളഞ്ഞു പിടിച്ച് തീയിട്ട് കൊല്ലുന്നത് കണ്ടു നൽകേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും കുരുത്തു. ദാനവ സ്ത്രീകളുടെ വയറ്റിൽ പത്തും പഴുതുമായി കുഞ്ഞുങ്ങൾ. പത്തെണ്ണത്തിനെ തെറ്റാലാവും ഒരെണ്ണത്തിന് വെള്ളം തോർന്നു കിട്ടുന്നത്. എങ്ങനെ സഹിക്കാൻ? ദാനവരിടവും വസതിയും ഉപേക്ഷിച്ചു പോകുന്നത് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. പ്രവാരനേക്കാൾ അതിന് നഷ്ടം ദാനവ സ്ത്രീകൾക്കാണ് കാണും. പ്രിയപ്പെട്ട ഒരുപാട് ഇടങ്ങളെയാണ് അവർ പിരിഞ്ഞു പോകുന്നത്. കൈയൊഴുകിയല്ലാതെ വേറെ വഴിയില്ലാത്ത ഇഷ്ടങ്ങൾ. എടുക്കാവുന്നതൊക്കെ എഴുത്തോളാൻ അവർ എല്ലാവരോടും ചട്ടം കെട്ടി. ചുമക്കാവുന്നതിലും അധികം ചുമട് കുട്ടികളുടെ മുതുകിൽ പോലും വെച്ചു കെട്ടിക്കൊടുത്തു. എന്നിട്ടും ബാക്കി കിടക്കുകയാണ് പ്രിയ വസ്തുക്കളേറെ. മാറി നിൽക്ക് പ്രവാര, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഇതിനു മുൻപും ദാനവരുടെ ജീവിതത്തിൽ പലതവണ ഒഴിഞ്ഞു പോകലുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇത്രത്തോളം വേദനാജനകമായിരുന്നില്ല. ഇവിടെ വന്നതിനു ശേഷമാണ് അവരുടെ ജീവിതം പച്ചപിടിച്ചത്. എപ്പോഴും തിന്നാൻ എന്തെങ്കിലും കിട്ടുന്ന ചുറ്റുവട്ടം. ഇത്രയധികം തെറ്റുതിരികൾ ശേഷിയുള്ള മാനുകളെയും മുയലുകളെയും വേറൊരിടത്തും കണ്ടിട്ടില്ല. ചെളിവെള്ളം തിന്നു നിറയുന്ന ഒരുപാട് ഉറവകൾ, പാറക്കെട്ടുകൾക്കിടയിലെ ചെറു വൃക്ഷങ്ങളിലെല്ലാം തിന്നാൻ കൊള്ളാവുന്ന കായികനികൾ, മുല ചെറിഞ്ഞിട്ട് അനങ്ങാൻ വയ്യ, പാലൂട്ടുന്ന ദാനവ സ്ത്രീകൾ പരാതി പറയാൻ തുടങ്ങി, കുടിച്ചു കുടിച്ച് മത്തു പിടിച്ച് കുഞ്ഞുങ്ങൾ എല്ലായ്പ്പോഴും പുഞ്ചി വിറക്കം ഉറങ്ങി. ഇനി എപ്പോഴെങ്കിലും ജീവിതം ഇതുപോലെ ക്ലേശരഹിതമാവുമോ? ഗുഹകളുടെ മുൻവശം പട്ടണങ്ങളിൽ കാണുന്നത് പോലെ കല്ലുകൊണ്ട് പടുത്തു കെട്ടി മണ്ണ് തേച്ച് മിനുസപ്പെടുത്തി ചിത്രം എഴുതി വെച്ചിട്ടുണ്ട് അവർ. ആ ചിത്രക്കെട്ടിനകത്താണ് അവർ ഉപ്പും മഞ്ഞളും പുരട്ടി മാംസം ഉണക്കാനിരുന്നത്, ധാന്യം പൊടിക്കുന്നത്, തീ കായുന്നത്, ചുട്ടുതിന്നുന്നത്, കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നത്. എന്നാലും കിഷ്കിന്ധക്കാരിൽ നിന്ന് ഇങ്ങനെയൊരു അക്രമം വന്നല്ലോ കഷ്ടം. അവർ സങ്കടപ്പെട്ടു. വാലി ദാനവരുടെ സുഹൃത്തായിരുന്നു. അവർക്ക് അയാളുമായി പല കൊള്ളക്കൊടുക്കുകളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ദാനവർ പാറ്റിയെടുക്കുന്ന വീര്യം കൂടിയ മദ്യം സുരയുടെ കാര്യത്തിൽ. കിഷ്കിന്ധത്തിലെ വിശേഷ അവസരങ്ങളിലൊക്കെ സുര ഒഴിച്ചുകൂടാൻ വയ്യാത്ത വിഭവമായിരുന്നു. പലരും ചുര ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ദാനവ സ്ത്രീകൾ അതിൽ ചില സുഗന്ധ വേരുകൾ കൂടി ചേർക്കുന്നു. അതിന്റെ രഹസ്യം അവർ ആർക്കും കൈമാറിയിട്ടില്ല. കിഷ്കിന്ധക്കാർ പഴങ്ങൾ വാറ്റിയുണ്ടാക്കുന്ന മദ്യത്തിനും വീര്യമുണ്ട്. പക്ഷേ അത് സൗമ്യമാണ്. തലയ്ക്ക് തീപിടിക്കുന്ന വീര്യമാണ് സുരയ്ക്കുള്ളത്. ആണും പെണ്ണും കെട്ടുപൊട്ടിക്കണമെങ്കിൽ സുര വേണം. സുരയുടെ പകരം സ്ത്രീക്ക് പകരം പരുത്തിശീലയാണ് കിഫ്റ്റെന്നും കൈമാറുക. ദാനവ സ്ത്രീകൾ ഏറ്റവും പ്രിയങ്കരമായ വസ്തു. ദാനവരുടെ കയ്യിൽ നിന്നാണ് ഏറ്റവും അതിരുകനമുള്ള പശുക്കളെ വാരി വാങ്ങിയിരുന്നത്. പകരം മുച്ചിലിയിൽ നിന്നുള്ള ഉപ്പും ധാന്യവും അവർക്ക് കൈമാറി. ദാനവരുടെ കളവു മുതലാണ് പശുക്കളെന്നും വാലി കൊള്ള മുതൽ സ്വീകരിക്കുന്നവനാണെന്നും സന്യാസിമാർ പലപ്പോഴും ആക്ഷേപിച്ചിരുന്നു. പശുക്കളുടെ കാര്യത്തിൽ വാലി വിട്ടുവീഴ്ച ചെയ്തില്ല. കിഷ്കിന്ധത്തിലെ പുൽമേടുകളിൽ എത്തുന്നതോടെ സ്വതവേ കനത്തു അവയുടെ അകടുകൾ പാൽ നിറഞ്ഞ് അക്ഷയമാകുന്നത് വാലി അറിഞ്ഞു. പാലൊഴുകട്ടെ കിഷ്കിന്ധത്തിൽ, കിഷ്കിന്ധത്തിനും വേണം പശു സമ്പത്ത്. ദാനവരുടെ ആഘോഷങ്ങളിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോഴൊക്കെ വിശേഷ സമ്മാനങ്ങളുമായിട്ടാണ് വാലി പോയിരുന്നത്. മറിച്ച് ദാനവ മൂപ്പനും അങ്ങനെ തന്നെ. വാലി കൊല്ലപ്പെട്ടതറിഞ്ഞ് ദാനവർ ദുഃഖിതരായി. നല്ലൊരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടു. ഇതിനു മുൻപ് ഒരിക്കലും കിഷ്കിന്ധക്കാരുമായി ദാനവർക്ക് കലഹമുണ്ടായിട്ടില്ല. അസുരന്മാരോ രാക്ഷസന്മാരോ കിഷ്കിന്ധത്തെ ആക്രമിക്കാൻ മുതിർന്നിട്ടില്ല. വാലിയെ പേടിച്ച് മാത്രമല്ല, കിഷ്കിന്ധക്കാർ പൊതുവെ ശാന്ത പ്രകൃതികളായിരുന്നു. കൊട്ടും പാട്ടും ആഘോഷങ്ങളുമായി എപ്പോഴും ഉല്ലസിക്കുന്ന ജനത. കൊള്ള ചെയ്യാനോ പിടിച്ചു പറിക്കാനോ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. നായാട്ടിനിടയ്ക്ക് അവരോട് വാക്കുതർക്കം വേണ്ടി വന്നിട്ടില്ല. വാനരത്തെ പൂജിക്കുന്ന അവർ സസ്യാഹാരികളും സമാധാന പ്രിയരുമായിരുന്നു. അവരെ മാനിച്ചുകൊണ്ട് ദാനവവാദികളും വാനരത്തെ കൊല്ലാറില്ല. അവർ ഭൂമിയിൽ വിട്ടിട്ട് മുളപ്പിക്കുന്നു, കായ്കറികൾ ഉണ്ടാക്കിയെടുക്കുന്നു. കിഷ്കിന്ധ സ്ത്രീകളുടെ ക്ഷമയും കാത്തിരിപ്പും ദാനവ സ്ത്രീകളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനിങ്ങനെ കാത്തിരിക്കുന്നു? അന്നത്തെ ആഹാരം അന്നെ തേടി പിടിച്ചാൽ പോരെ? ദാനവ സ്ത്രീകൾ ചോദിക്കും. അത് രാവിലെ കാട്ടിലേക്ക് ഇറങ്ങുന്ന ദാനവർ സൂര്യൻ ഉച്ചയിലെത്തുമ്പോഴേക്കും നായാടി കിട്ടിയ മാനോ മുയിലോ പന്നിയോ ഒക്കെ തോളിൽ ചുമന്ന് തിരിച്ചെത്തുന്നു. വിത്തിട്ട് വിത്തുമുളപ്പിച്ച് പൂവിട്ട് കായായി പഴമായി, അയ്യയ്യോ എന്തൊരു അർത്ഥമില്ലാത്ത പണിയാണിത്. അത് കേട്ട കിഷ്കിന്ധത്തിലെ സ്ത്രീകൾ മണി കുലുങ്ങും പോലെ ചിരിക്കും. അവരുണ്ടാക്കിയ കായ്കനികളും കിഴങ്ങുകളും സമ്മാനമായി നൽകി ദാനവ യുവതികളെ സന്തോഷിപ്പിക്കും. സ്വന്തം ദേശത്ത് ഒതുങ്ങിക്കഴിയാൻ ഇഷ്ടപ്പെടുന്ന കിഷ്കിന്ധക്കാർ എന്തു കാരണത്താലാണ് ഇപ്പോൾ കുപിതരായി നമ്മളെ ആക്രമിക്കാൻ വരുന്നത്? ഇത് നമ്മളോടുള്ള കലഹമല്ല. രാവണൻ അസുരജാതിയുടെ അന്തകനാണവൻ. ദാനവ മൂപ്പൻ ദുർജയൻ പറഞ്ഞു. ഇത്തവണ ഏതു സന്യാസിയാണ് രാവണൻ പിടിച്ചിരുന്നത്? പ്രവാരൻ പരിഹസിച്ച് ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ സന്യാസിയെ തിന്നാൽ കിഷ്കിന്ധക്കാർക്ക് എന്താ നഷ്ടം? രാക്ഷസന്മാരെയും അസുരന്മാരെയും ദാനവരെയും പറ്റി പ്രചരിക്കുന്ന കഥകളിൽ പകുതിയും കള്ളമാണ്. അവരെ കൊന്നൊടുക്കാനും വേണമല്ലോ ന്യായങ്ങൾ. അതിനുവേണ്ടി പ്രചരിക്കുന്ന കഥകളാണ് പലതും. സത്യം ആര് എങ്ങനെ അന്വേഷിച്ചറിയാനാണ്? കൊന്നോ തിന്നോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഒരുത്തന്റെ പെണ്ണിനെ കൂടി അവർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അവളെ തേടിയാണ് സുഗ്രീവന്റെ ആൾക്കാർ കാട് തുറപ്പിക്കുന്നത്. പെണ്ണിനെ പിടിച്ചുകൊണ്ടുപോയെങ്കിൽ അതിന് തക്ക കാരണവുമുണ്ട്. പിടിച്ചു തിന്നുന്നു, അതും ഉണക്കച്ചുള്ളി പോലെയുള്ള സന്യാസിമാരെ. എല്ലും തോലും കുറെ ജടയും താടിയും അല്ലാതെ അവത്തേടെ ദിവസത്ത് എന്തുണ്ട്? എല്ലിനകത്ത് മജ്ജ പോലും കാണില്ല. ആ നേരം നെയ് മുറ്റിയ ഒരു പന്നിയെ തിന്നുകൂടെ? സന്യാസിമാരെ തിന്ന് വയറ്റിന് അസുഖം വരുത്തണം. നീ എന്തുകൊണ്ടാണ് രാവണനെ പിന്തുണയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് നല്ലതിനല്ല, ദുർജയൻ പറഞ്ഞു. രാവണനെ മാനസ ഗുരുവായി സ്വീകരിച്ചതിനാണ് പ്രവാരൻ. രാക്ഷസരുടെയും ദാനവരുടെയും ചേരികൾക്കും ആചാരങ്ങൾക്കുമൊക്കെ വ്യത്യാസങ്ങളുണ്ട്. പ്രവാരൻ പറയുന്നത് കുറച്ചു കുറച്ച് വ്യത്യാസങ്ങളുടെ പേരിൽ പോരടിച്ചു നിൽക്കാതെ രാവണന്റെ ഒപ്പം നിൽക്കേണ്ടവരാണ് ദാനവരും അസുരന്മാരും എന്നാണ്. എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. ഏതു നിമിഷത്തിലും ഉള്ള ഈ കടന്നുകയറ്റം, ആക്രമണം, കൊന്നെടുക്കൽ, ഇത് തടയാൻ കഴിയണമെങ്കിൽ ഉള്ള വ്യത്യാസങ്ങൾ വെടിഞ്ഞ് നമ്മളൊക്കെ ഐക്യപ്പെടണം. രാവണൻ അതിശക്തനാണ്. ഒരു ശക്തന്റെ കീഴിലാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത്. പ്രവാരൻ അവന്റെ ചെയ്തികളിലൊക്കെ രാവണനെ അനുകരിച്ചു. നിൽപ്പും നടപ്പും ഇരിപ്പുമൊക്കെ അനുകരിച്ചു. എപ്പോഴും ഒരു കാൽ വിറപ്പിച്ചുകൊണ്ടുള്ള സംഭാഷണ രീതി പോലും പകർത്തി. ദാനവനെങ്കിലും രാക്ഷസനാവാൻ കൊതിക്കുന്നവനാണവൻ. ദുർജയ മൂപ്പന് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ദാനവൻ എന്നും ദാനവരുടെ ഗുണങ്ങളോടുകൂടി ഇരിക്കണം. ദാനവർ മനുഷ്യ മാംസം ഭക്ഷിക്കുന്നവരല്ല, രാക്ഷസന്മാർ ഭക്ഷിക്കുന്നുണ്ട്. പ്രവാരൻ എത്ര നിഷേധിച്ചാലും അത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കാണാതായ സന്യാസിമാരുടെ കാര്യത്തിൽ കൊന്നോ തിന്നോ എന്ന് ആർക്കറിയാം. എന്തായാലും ആ കുറ്റം അസുരജാതിയുടെ മുഴുവൻ പേരിലുമാണ് ചുമത്തപ്പെടുന്നത്. പരധാര സ്പർശം, പരദ്രവ്യ വ്യഹരണം, വേദാഭ്യാസനം, ശിവഭക്തി, ഇത് നാലുമില്ലാത്ത രാക്ഷസന്മാരിലെന്നാണ് സന്യാസിമാർ കുറ്റപ്പെടുത്തുന്നത്. കൂട്ടത്തിൽ നരഭോജനവും. ദാനവർ നരഭോജികളല്ല, പക്ഷെ കൊല്ലത്തിലൊരിക്കൽ ആയിമായിക്ക് കലശം വെച്ച് നലബരി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ വംശം നിന്നുപോകും. വംശവർദ്ധനയ്ക്കായിട്ടാണ് കലശം വെക്കുന്നതും രക്തബലി നടത്തുന്നതും. ആയിമായിക്ക് വിശക്കരുത്. വിശന്നാൽ അവൾ ഗർഭത്തിലെ ശിശുക്കളിൽ നിന്ന് വിശപ്പാറ്റും. അതിനനുവദിച്ചുകൂടാ. രക്തബലിക്ക് വൈകിയാൽ ആയിമ കോപിക്കും. കോപിച്ചാൽ പിടികൂടുന്നത് ഗർഭിണികളെയാവും. അവൾക്ക് ചാപിള്ളകൾ വേണം. നിറവറയിലോടെ മരിച്ചാൽ മരിച്ചവൾ പിന്നെ വെറുതെയിരിക്കില്ല. അവളെങ്ങനെ മരിക്കാൻ കാരണക്കാർ കുലം മുഴുവനുമാണെന്ന് അവൾ കുറ്റപ്പെടുത്തും. ചോരയൊലിപ്പിച്ചുകൊണ്ട് അവൾ വരും. പൊക്കിൾ കോഴി കഴുത്തിൽ ചുറ്റിയിരിക്കും. ആരെയും വെറുതെ വിടില്ല. നിറവയറോടെ മരിച്ചവൾ ആയുമായി ഉടലേറിയാണ് വരിക. അവൾക്ക് വേണം വയറ്റു കണികളെ. ഗർഭിണിയുടെ ഉദരം മാന്തിപ്പൊളിച്ച് കുഞ്ഞിനെ എഴുതു തിന്നാനാണ് അവൾ വരുന്നത്. രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഗർഭിണികളെ കാറ്റും പിടിച്ചും കടക്കാത്ത പഴുതുകളിലിട്ട് അടയ്ക്കുക. ചിലർ അതിനുള്ളിൽ കിടന്ന് പേടിച്ചു മരിച്ചിട്ടുണ്ട്. ചിലർ വെള്ളവും ഭക്ഷണവും കിട്ടാതെ ചത്തുപോയിട്ടുണ്ട്. കൊല്ലത്തിലൊരിക്കൽ ആയിയുമായി സന്തോഷിപ്പിച്ചാലോ ഇതൊന്നും ഉണ്ടാവില്ല. അതിനുവേണ്ടി കൊല്ലം മുഴുവനും അന്വേഷിച്ചു നടന്ന് ലക്ഷണമൊത്ത ബലിവസ്തുവിനെ കണ്ടെത്തും. പിടിച്ചു വെട്ടി കൊണ്ടുപോരും. നഗരത്തിൽ നിന്നായാലും ഗ്രാമത്തിൽ നിന്നായാലും. എന്നാൽ ഒരിക്കൽ പോലും കിഷ്കിന്ദ് ദേശത്തുകാരെ പിടിച്ചുകൊണ്ടു പോയിട്ടില്ല. വാലിയോടുള്ള പേടി തന്നെയായിരുന്നു പ്രധാന കാരണം. ഏത് ദാനവരോടും എന്ന പോലെ അയാളോടുള്ള സൗഹൃദവും. കിഷ്കിന്ദത്തിൽ ഭരണം മാറിയതിന്റെ ലക്ഷണമാണ് ഈ ശത്രുത. ഉള്ളതും ഇല്ലാത്തതുമായ പല കഥകളും ദാനവർക്കിടയിൽ കാട്ടുതീ പോലെ വളർന്നു പിടിച്ചു. സീതാന്വേഷണത്തിനിടയ്ക്ക് കിഷ്കിന്ദക്കാർ 1000 അസന്മാരെ കൊന്നു എന്ന ഒരു കഥ. വാലിയുടെ മകൻ അംഗദൻ ഒട്ടും സൗഹൃദഭാവമുള്ളവനല്ല എന്നും അവൻ ഒറ്റയ്ക്ക് 500 അസുരന്മാരെ കൊന്നു എന്നും ഒരു കഥ. ഭൂമിയുടെ നാശത്തിന് കാരണക്കാർ അസുരന്മാരാണെന്ന് സന്യാസിമാരെ പോലെ കിഷ്കിന്ദക്കാരും ഇപ്പോൾ പറയുന്നുണ്ടത്രേ. കണ്ണിൽ കാണുന്ന മാത്രയിൽ ഒരസുരനെ കൊന്നുകളയുക എന്നാണ് അവരും ഇപ്പോൾ വിശ്വസിക്കുന്നത്. അസുരന്മാരുടെ വാസസ്ഥലങ്ങളിലേക്ക് ഇടിച്ചു കയറി അവരെ തുരത്തുകയും കൊന്നൊടുക്കുകയും സർവനാശം വരുത്തുകയുമാണ് അവർ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ വിടുകയേ ഗതിയുള്ളൂ. വിദ്യന്റെ ചെങ്കുത്തായ കയറ്റം കീഴടക്കുക. അവിടെ നിന്നിറങ്ങിയാൽ ആരും തൊടാത്ത അപ്രാപ്യ വനങ്ങളാണ്. മലയുടെ അടിയിൽ ഗുഹകൾ കാണാതിരിക്കില്ല. ദുർജയം മുമ്പേ നടന്നു. ഇത്തവണ സന്യാസിമാരല്ല അവരുടെ ഒഴിഞ്ഞുപോക്കിന് കാരണക്കാരായത്. കാട്ടിൽ അസുരജാതികൾ എവിടെയൊക്കെ ഭൂമി വാസയോഗ്യമാക്കിയെടുത്തു വെള്ളമുള്ള അവിടം തേടി സന്യാസിമാർ എത്തും. പർണശാലകൾ കെട്ടും. അസുരന്മാർ തടസ്സം നിന്നാൽ നഗരവാസികളായ രാജാക്കന്മാരെ വിളിച്ചു വരുത്തും. സന്യാസിമാർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് നഗര രാജാക്കന്മാരുടെ കടമയാണത്രേ. അവർ ആയുധങ്ങളുമായി വരും. ഇരുമ്പു മുനകളുള്ള അമ്പ്, കുതിരശക്തിയുള്ള വില്ലുകൾ, മൂർച്ചയേറിയ വാലുകൾ, പിന്നെ ഉഗ്ര പോരാട്ടമാണ്. എപ്പോഴും ജയിക്കുന്നത് രാജാക്കന്മാരാണ്. ഭൂമിയുടെ മുഴുവൻ ഉടയവന്മാർ രാജാക്കന്മാരാണെന്ന് അവർ പറയുന്നു. എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും കാട്ടുജാതിക്ക് അതുമാത്രം മനസ്സിലാവില്ല. ഉടയവനെന്ന് വെച്ചാൽ അവർ ചോദിക്കും. ഉടയവൻവാദത്തിന്റെ പേരിൽ ദൈത്യന്മാർക്കും ദാനവന്മാർക്കും അങ്ങനെ അവരുടെ ഒന്നാന്തരം വാസസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പുതിയ വാസസ്ഥലങ്ങൾ തേടി അവർ നീണ്ട യാത്രകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. രാക്ഷസന്മാർ പക്ഷേ അങ്ങനെയല്ല. ചത്തു വീഴുന്നത് വരെ അവർ പൊരുതും. സന്യാസിമാരെ ദ്രോഹിക്കാവുന്നത്ര ദ്രോഹിക്കുകയും ചെയ്യും. അവർക്ക് പിൻബലമുണ്ട്. രാവണനാണ് അവരുടെ ശക്തി. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങൾ ഗുഹകൾക്കകത്തേക്ക് തിരിച്ചു പോകണം. അമ്പും വില്ലുമായി വരുന്നവരെ ഞാൻ നേരിട്ടോളാം. പ്രവാരൻ അവരുടെ വഴിയിൽ ചാടി വീണു. തിരിച്ചു വന്ന് നമ്മുടെ ഉറവകൾക്ക് കാവൽ നിൽക്ക്, അവൻ ദാനവിവാക്കളോട് അഭ്യർത്ഥിച്ചു. കാരകനും ദൂഷണനും നിന്നേക്കാൾ നെഞ്ചുക്കുണ്ടായിരുന്നു, മറക്കണ്ട. ആ പറഞ്ഞത് പ്രവാരന്റെ പെറ്റതള്ള തന്നെയാണ്. അവരുടെ മുറിയിൽ കടിച്ചു നോക്കിക്കൊണ്ട് മാറാപ്പിൽ കിടപ്പുണ്ടായിരുന്നു അവന്റെ ഇളയ അനുജൻ ഗദ്ദൻ. പ്രവാരന്റെ അമ്മ മാറാപ്പ് ഒന്ന് കുലുക്കി നേരെയാക്കി വെച്ചു. അവളുടെ തലയിൽ ഒരു വലിയ വള്ളിക്കൂട്ട നിറയെ വീട്ടുസാധനങ്ങളും ഭക്ഷണവും ഉണ്ടായിരുന്നു. അവളുടെ ഒപ്പം പ്രവാരന്റെ അനുജന്മാരും അനിയത്തിമാരും ഉണ്ടായിരുന്നു. ഞാൻ ആ കഥകളൊന്നും വിശ്വസിക്കുന്നില്ല. കരനും ദൂഷണനും യുദ്ധത്തിൽ മരിച്ചേക്കാം. പക്ഷേ 10,000 പേരെ രണ്ടുപേർക്ക് കൊല്ലാൻ കഴിയുമെന്ന് പറയുന്നത് അതിശയോക്തിയാണ്. നീ വിശ്വസിക്കണ്ട. വൈവിട്, എനിക്കെന്റെ മക്കളെ രക്ഷിക്കണം. മാറാപ്പിൽ നിന്ന് തല പുറത്തേക്ക് നീട്ടി ഗദ്ദൻ പ്രവാരനെ നോക്കി ചിരിച്ചു. ഞങ്ങളുടെ കൂടെ വാ. മറ്റു സഹോദരങ്ങൾ അവന്റെ കൈപിടിച്ചു വലിച്ചു. ദേഷ്യം സഹിക്കാനാവാതെ പ്രവാരൻ അലറി. ആരും അവനെ ശ്രദ്ധിച്ചില്ല. സമ്പന്നമായ ഗുഹകൾ ഉപേക്ഷിച്ച് അവരെല്ലാം ദുർജയന്റെ പിന്നാലെ പോയി. പ്രവാരന് ഏറ്റവും അസഹ്യമായി തോന്നിയത് പെണ്ണുങ്ങളുടെ കാര്യമാണ്. അവന്റെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കാതെ ചന്തി കുലുക്കി നടന്നു പോകുന്ന പെണ്ണുങ്ങളെ നോക്കി അവൻ വീണ്ടും വീണ്ടും അലറി. വെകുലി പിടിച്ച് ഗുഹകൾക്കകത്തും നീരുറവുകളുടെ അടുത്തും അവൻ പാഞ്ഞു നടന്നു. ശത്രുവിനെതിരെ മുഷ്ടി ചുരുട്ടി വീശി വെല്ലുവിളികൾ നടത്തി. ഉച്ചവയിലേറ്റ് വെട്ടിത്തുടങ്ങിയിരുന്ന വിദ്യന്റെ ചെങ്കുത്തായ ചിനപ്പുകളിലൊന്ന് ദാനവ നിരകളിൽ കൊണ്ട് ഇരുന്നു തുടങ്ങി. അവർ 1500 പേരുള്ള ഒരു വലിയ സംഘമായിരുന്നു. എന്തിന്റെ കുറവായിരുന്നു അവർക്കവിടെ? പ്രവാരൻ കണ്ണിൽ കണ്ടതൊക്കെ ചവിട്ടി മറിച്ചു. കിതച്ചുകൊണ്ട് എളിയിൽ കൈകുത്തി നിന്നു. തല പുറകോട്ടെറിഞ്ഞ് അലറി. ആകെയുള്ള കുറവ് പെണ്ണുങ്ങളായിരുന്നു. അവർക്കെല്ലാം കൂടി 64 പെണ്ണുങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരെയും കൊണ്ടാണ് ദുർജയൻ കടന്നു കളഞ്ഞിരിക്കുന്നത്. അയാളെ കൊന്ന് അവരെ വീണ്ടെടുക്കാൻ അവന്റെ കൈ ധരിച്ചു. പക്ഷെ ഈ വാസസ്ഥലം അതാരും കൈയെടുക്കാൻ അവൻ സമ്മതിക്കില്ല. ദച്ചു കയറുന്ന കോപം അടങ്ങുന്നുമില്ല. അവൻ സിംഹത്തെ പോലെ അലറുകയും ആനയെ പോലെ ചിഹ്നം വിളിക്കുകയും കാട്ടുപൂതനെ പോലെ കൊമ്പു കുലുക്കി പാഴുകയും ചെയ്തു. തോമസ് പോലെ ഇരുണ്ടവൻ, തീ പോലെ കത്തുന്നവൻ, പാറ പോലെ ഉറച്ചവൻ, ചുഴലി പോലെ വീശുന്നവൻ, ജലപാതം കൊണ്ട് കുതിച്ച് ഇടിനാദം പോലെ മുഴുങ്ങി നിൽക്കുന്നവൻ, ഇവൻ തന്നെയാണ് രാവണൻ. ഉൾക്കിടലത്തോടെ ആദ്യൻ ആ ഭയങ്കര രൂപിയെ നോക്കി നിന്നു. പ്രവാരൻ നിലതെറ്റി. കിഷ്കിന്ധക്കാർ, ചതിയന്മാർ, എവിടെ നിങ്ങളുടെ അമ്പും വില്ലും? പുഴുക്കളെ, ഇത് നിങ്ങളുടെ അന്ത്യമാണ്. ദിക്കുകളെ വിറപ്പിക്കുന്ന അയർച്ചയോടെ അവൻ പാഞ്ഞു വന്നു. കാട്ടിൽ അതിന് 100 പ്രതിധ്വനികൾ ഉണ്ടായി. ഒന്നും ഓർക്കാൻ നേരമില്ല. തലനാരിയുടെ അകലത്തിൽ അതാ വരുന്നു മരണം. അംഗദൻ മുഷ്ടി ചുരുട്ടി പ്രവാരന്റെ മൂക്കു നോക്കി ഊക്കിലൊരിടിയിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ആ ദാനവ യുവാവ് പിന്നാർക്കം മരയ്ക്കുന്ന കാഴ്ചയാണ് ആദ്യം കണ്ടത്. വിശ്വസിക്കാനാവാതെ അവൻ അംഗദനെ നോക്കി. വാലിയുടെ മകൻ രണ്ടാമതൊരു ആക്രമണത്തിന് കൂടി തയ്യാറെടുക്കുകയായിരുന്നു. അത് വേണ്ടി വന്നില്ല. മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള രക്തപ്രവാഹത്തിന്റെ ശക്തി കണ്ട് അംഗദൻ ഭയന്നു. തല കറങ്ങി. കായകൾ കൊഴിഞ്ഞ് പ്രവാരൻ കമിഴ്ന്നു വീണു. അവന്റെ ഉടൽ നിണത്തിൽ കുളിച്ചു. അനക്കം നിലച്ചു. രാവണൻ ചത്തു. രാവണനെ കൊന്നു. ആദ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതിന്റെ പ്രതിധ്വനികൾ കാടിന്റെ നാലധികളിൽ നിന്ന് ആഹ്ലാദത്തോടെ മടങ്ങിയെത്തി. കണ്ട കാട്ടിലും പന്തയിലുമൊക്കെ തപ്പി നടക്കുകയായിരുന്ന അന്വേഷണ സംഘം ആർപ്പും വിളിയും കേട്ട് ഓടിക്കൂടി. രാവണൻ ചത്തു. രാവണനെ കൊന്നു. നിലവിളികൾ കൊണ്ട് ആകാശം കുലുങ്ങി. ഗജൻ, ഗവാക്ഷൻ, ഗവയൻ, ശരഭൻ, മൈന്ദൻ, ദ്വിവിധൻ, സുഷേണൻ, ഗന്ധമാദനൻ, നളൻ, ജാമ്പവാൻ, ദളപതികൾ അത്ഭുതം കൊണ്ട് ഒരക്ഷരം മിണ്ടാനാവാതെ പ്രവാരന്റെ ചുറ്റും നിന്നു. ഇത്ര പെട്ടെന്ന് ഒറ്റയ്ക്ക് അംഗദൻ രാവണനെ കൊന്നുവെന്നു. അംഗദൻ അപ്പോഴും ചുരുട്ടിപ്പിടിച്ച മുഷ്ടി അഴിച്ചിരുന്നില്ല. ശത്രുവിനെ ഇടിച്ചു വീഴ്ത്തിയ ജേതാവിന്റെ ആഹ്ലാദമൊന്നും അവന്റെ മുഖത്തുണ്ടായിരുന്നില്ല. താരൻ പ്രവാരന്റെ രക്തമംഗലമായ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇത് രാവണനല്ല, അയാൾ നിസ്സംഗമായി പറഞ്ഞു. മാരുതിയും അത് ശരിവച്ചു. ആഹ്ലാദാർവങ്ങളും അമർ തടങ്ങി. എന്തായാലും ഇവന്റെ ഗുഹകൾ പരിശോധിക്കണം. ഇവനേക്കാൾ വലിയവൻ ഒരു പക്ഷെ ഗുഹയ്ക്കകത്തുണ്ടാവാം, മാരുതി പറഞ്ഞു. വിശാലമായ ആ ഗിരിഗുഹകൾക്കടുത്ത് ജീവനുള്ള യാതൊന്നിനെയും അവർക്ക് കണ്ടെത്താനായില്ല. ഇരുട്ടും ഈർപ്പവും ഇറച്ചിയുടെ വാടയും കൊണ്ട് അവർക്ക് വല്ലാതെ വീർപ്പുമുട്ടി. എങ്കിലും ഓരോ മുക്കും മൂലയും അവർ അടിച്ചു പറക്കി. ഇന്നോളം ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിരാശയോടെ പുറത്തു വന്ന് വിഷമരായി അവിടെ തൂങ്ങിപ്പിടിച്ചിരുന്നു. അത് ദാനവരുടെ പാർപ്പിടങ്ങളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് താരൻ അസ്വസ്ഥനായി. അവർ ഭയന്നോടിയതാകണം. കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങൾ ചിതറിക്കിടക്കുന്നു. സ്ത്രീകളുടെ പഴയ ശീലകളും പുരുഷന്മാരുടെ നായാട്ട ഉപകരണങ്ങളും ഉപേക്ഷിക്കപ്പെട്ടു കാണുന്നു. അടുപ്പുകളുടെ ചൂടാറിയിട്ടില്ല. പാതിരന്ത ഭക്ഷണം നിലത്ത് ചിതറിക്കിടക്കുന്നു. അംഗദൻ ആരോചനയിൽ മുഴുകി നിന്നെടുത്തു തന്നെ നിൽക്കുകയാണ്. ജലം ആകാശത്തെ എന്നോണം അവന്റെ മുഖം വിഷാദത്തെ പ്രതിഫലിപ്പിക്കുന്നു. താരൻ അവന്റെ അടുത്ത് ചെന്നു. രണ്ടിലൊരാൾ കൊല്ലപ്പെടുമായിരുന്നു. അയാൾ അവനെ സമാധാനിപ്പിച്ചു. അത് പറയാൻ വന്നത് അംഗദൻ മുഴുമിപ്പിച്ചില്ല. താരൻ ആവശ്യപ്പെട്ടുമില്ല.